ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം രാജ്യത്തെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പ്രചോദനം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കിഫ്ബി രജത ജൂബിലി ആഘോഷം വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മട്ടന്നൂരിൽ ഒഴികെ വോട്ടർ പട്ടികയിൽ ഇന്നും നാളെയും കൂടി പേര് ചേർക്കാം. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വാർത്തകൾ വിശദമായി. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം രാജ്യത്തെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പ്രചോദനം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളും മെഡിക്കൽ രംഗത്തെ ഗവേഷണ പുരോഗതികളും വ്യക്തമാക്കുന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ശ്രീചിത്രയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം എല്ലാ പിന്തുണയും നൽകുമെന്നും ഉപരാഷ്ട്രപതി അറിയിച്ചു. മെഡിക്കൽ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗം ഉപരാഷ്ട്രപതി ചോദിച്ചറിഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയോടൊപ്പം ഉണ്ടായിരുന്നു. സ്വയം പര്യാപ്തതയിലൂന്നി ജനക്ഷേമത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ചികിത്സാ ചെലവുകൾ കുറയ്ക്കുന്നതിൽ നിർണായക സംഭാവനകളാണ് ശ്രീചിത്ര നൽകിയതെന്നും അദ്ദേഹം അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം വൈകിട്ട് 5:30 വരെ തുടരും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം വൈകിട്ട് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി സ്മരണികയും മലയാളം മാസികയും ബോട്ട് സോഫ്റ്റ്വെയറും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് ന്യൂ സെൻട്രൽ മാർക്കറ്റ് പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രസഹമന്ത്രി. ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും മാർക്കറ്റുകളുടെയും വികസനത്തിൽ കേരളം മുന്നിലാണ്. പി എം എസ് എസ് വൈ പദ്ധതിയിൽ 1,347,50,00,000 രൂപയാണ് സംസ്ഥാനത്ത് ചെലവഴിക്കുന്നതെന്ന് ജോർജ് കുര്യൻ അറിയിച്ചു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തോടൊപ്പം അടിസ്ഥാന സൌകര്യ വികസനത്തിന് തുടക്കം കുറിച്ചെന്ന് മന്ത്രി പറഞ്ഞു. 57 മാർക്കറ്റുകൾ കിഫ്ബി സഹായത്തോടെ സംസ്ഥാനത്ത് നിർമ്മിച്ചതായും സജി ചെറിയാൻ അറിയിച്ചു. കേന്ദ്രസഹമന്ത്രി ജിതിൻ പ്രസാദ് ബുക്കാറസ്റ്റിൽ റൊമാനിയൻ മന്ത്രി ഓണ സിൽവിയ ടോയിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ചട്ടക്കൂട്ടിനുള്ളിൽ നിന്ന് വ്യാപാര വികസനം, നിക്ഷേപമാകർഷിക്കൽ, പ്രതിരോധ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ കേന്ദ്രീകരിച്ച് ഇരുവരും ചർച്ച നടത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് റെസിഡൻസ് അസോസിയേഷനുകളുടെ പിന്തുണ തേടി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ സർക്കുലർ പുറപ്പെടുവിച്ചു. ഓരോ വീട്ടുകാരും അവരുടെ കുടുംബങ്ങളും ഉൾപ്പെടെ അർഹരായ ഓരോരുത്തരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് സർക്കുലറിൽ വ്യക്തമാക്കുന്നു. എന്യൂമറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അസോസിയേഷനുകൾ പൂർണ്ണ പിന്തുണ നൽകണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ വിവരശേഖരണത്തിന് തുടക്കമായി. ബിഎൽഒമാർ വീടുകൾ കയറി 51 കോടി വോട്ടർമാരുടെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ശേഖരിക്കുന്നത്. ഡിസംബർ 4 വരെയാണ് വിവരശേഖരണം. തുടർന്ന് ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത വർഷം ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനിക്കും. രണ്ടാംഘട്ടത്തിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. സംസ്ഥാനത്ത് മട്ടന്നൂർ ഒഴികെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ ഇന്നും നാളെയും കൂടി പേര് ചേർക്കാം. അനർഹരെ ഒഴിവാക്കാനും നിലവിലെ വിവരങ്ങൾ ഭേദഗതി ചെയ്യാനും മറ്റൊരു വാർഡിലേക്കോ തദ്ദേശ സ്ഥാപനത്തിലേക്കോ മാറ്റം വരുത്താനും അപേക്ഷിക്കാം. പ്രവാസികൾക്കും പേര് ചേർക്കാം. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തുടർ നടപടി സ്വീകരിച്ച് സപ്ലിമെന്ററി പട്ടികകൾ 14 പ്രസിദ്ധീകരിക്കും. ആശമാരുടെ ഓണറേറിയം 1,000 രൂപ വർദ്ധിപ്പിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ 7,000 രൂപ 8,000 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. നവംബർ 1 മുതലാണ് പ്രാബല്യം. എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു. 18 മാസമാണ് കാലാവധി. ഇതനുസരിച്ച് 2027 മെയ് 3 കമ്മീഷൻ റിപ്പോർട്ട് നൽകണം. വടകര ഓർക്കാട്ടേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 6,00,000 രൂപ ചെലവിട്ട് പൂർത്തീകരിച്ച ഓർക്കാട്ടേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലക്കാട് ജില്ലയിലെ പാലക്കുഴി മിനി വൈദ്യുത പദ്ധതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിനെ സമർപ്പിച്ചു. 15,09,00,000 രൂപ ചെലവിൽ പൂർത്തിയാക്കിയ ജലവൈദ്യുത പദ്ധതി തദ്ദേശ ഭരണ സ്ഥാപനം സ്വന്തം നിലയിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയ രാജ്യത്തെ 2 പദ്ധതിയാണെന്ന് മന്ത്രി അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന് കീഴിലെ പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയാണ് 1 MW ശേഷിയോടുകൂടിയ പദ്ധതി പൂർത്തീകരിച്ചത്. സാധാരണക്കാരുടെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും സമൂഹത്തിലെ താഴെ തട്ടുകാരെയാണ് ഗവൺമെന്റ് കാണുന്നതെന്ന് മലപ്പുറം നഗരസഭ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബീഹാറിൽ 1 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. RJD നേതാവ് തേജസ്വി യാദവ് ഇന്നലെ വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തി. സംസ്ഥാനത്തെ 121 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് 1 വോട്ടെടുപ്പ്. 2 വോട്ടെടുപ്പ് ഈ മാസം 11 വോട്ടെണ്ണൽ 14 നടക്കും. കൌമാരക്കാർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി റിഥം സമഗ്ര മാനസികാരോഗ്യ വ്യക്തിത്വ വികസന പദ്ധതി കാസർകോട് ജില്ലയിൽ നടപ്പാക്കുന്നു. ലഹരി ഉൾപ്പെടെ ആസക്തികളിൽ നിന്ന് വിദ്യാർത്ഥികളെ മുക്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
കാസർകോട് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ കൌമാരക്കാരായ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ലഹരി ഉൾപ്പെടെയുള്ള ആസ്തികളിൽ നിന്നും മുക്തി ഉറപ്പുവരുത്തുന്നതിനുമുള്ള ബോധവൽക്കരണവും ശാസ്ത്രീയ പിന്തുണയും നൽകാനാണ് റിഥം പദ്ധതി രൂപം കൊണ്ടിരിക്കുന്നത്. കാസർകോട് ജില്ലാ പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി നിർവഹണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കേരള സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റാണ്. ആവശ്യമായ സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് കൌൺസിലിംഗ്, വൈദ്യസഹായം തുടങ്ങിയ പിന്തുണകൾ നൽകുകയും ലഹരി ഉൾപ്പെടെ കൌമാരക്കാർ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനായി ജില്ലയിൽ നിലവിലുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത്.
സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന വിധത്തിൽ കാസർകോട് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ സമഗ്ര വികസന രേഖ ഇന്ന് പ്രകാശനം ചെയ്യും. കുതിപ്പ് വിഷൻ 2024 രേഖ വൈകിട്ട് കാലിക്കാവിൽ മന്ത്രി MB രാജേഷാണ് പ്രകാശനം ചെയ്യുന്നത്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ 2 നടത്തുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. December 20 മുതൽ അടുത്ത വർഷം January 6 വരെയാണ് ആദ്യഘട്ടം. 2 April 20 ആരംഭിച്ച് അടുത്ത വർഷം May 10 അവസാനിക്കും. മാലിന്യം മുതൽ സ്വർണം വരെ എന്തിലും അഴിമതി സാധ്യത കണ്ടെത്താൻ മത്സരിക്കുകയാണ് പിണറായി ഗവൺമെന്റെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. BJP എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സുസ്ഥിര വികസന യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPIM സ്പോൺസർമാർ നാട് മുടിക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. സർദാർ ആർട്ട് 150 ഏകതാ പദയാത്രയുടെ ഭാഗമായി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച യാത്ര VK ശ്രീകണ്ഠൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. തമിഴ്നാട് പോലീസ് ബാലമുരുകനെ ജയിലിൽ എത്തിക്കുന്നതിനിടെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ബാലമുരുകന്റെ ചെരുപ്പ് ജയിൽ വളപ്പിൽ നിന്ന് കണ്ടെത്തി. വിയൂർ ജയിലിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇയാൾ ഉണ്ടാകാനിടയുണ്ടെന്ന സാധ്യതയുള്ളതിനാൽ പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. വർക്കലയിൽ ട്രെയിനിൽ ആക്രമണത്തിനിരയായ 19-വയസ്സുകാരി ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കോട്ടയം വൈക്കത്ത് ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. പൂത്തോട്ട സ്വാമി ശാശ്വതികാനന്ദ കോളേജിലെ BSc വിദ്യാർത്ഥി മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പത്തനംതിട്ട നിലയ്ക്കലിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി വീണ ജോർജ് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. നിലയ്ക്കലിൽ ദേവസ്വം ബോർഡ് അനുവദിച്ച ഭൂമിയിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം രാജ്യത്തെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പ്രചോദനം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കിഫ്ബി രജത ജൂബിലി ആഘോഷം വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മട്ടന്നൂരിൽ ഒഴികെ വോട്ടർ പട്ടികയിൽ ഇന്നും നാളെയും കൂടി പേര് ചേർക്കാം. ബീഹാറിൽ 1 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.